ദൈവനാമം മഹത്വപ്പെടട്ടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 24-25 വാക്യങ്ങളിൽ രണ്ട് വിധത്തിലുള്ള പണിക്കാരെ കാണാം. ഒന്ന് പാറമേൽ വീട് പണിത ബുദ്ധിയുള്ളവൻ മനുഷ്യനെയും, രണ്ടാമതായി മണലിന്മേൽ വീട് പണിത മനുഷ്യനെയും കാണാം. യഹോവയുടെ വചനം കേട്ട് ചെയ്യുന്നവനാണ് പാറമേൽ വീട് പണിയുന്ന ഭാഗ്യവാനെന്ന് ദൈവവചനം രേഖപ്പെടുത്തുന്നു. ആയിരിക്കുന്ന ഇടത്ത് നിന്നും എഴുന്നേറ്റവൻ ഭാഗ്യവാനായ പണിക്കാരനായപ്പോൾ എഴുന്നേൽക്കാതെ യഹോവയുടെ വചനം കേട്ട് അനുസരിക്കാതെ വീട് പണിതവൻ നിർഭാഗ്യവാനായി തീർന്നു എന്ന് വചനം വ്യക്തമാക്കുന്നു. നഹമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ എഴുന്നേറ്റ് പണിയുക എന്നൊരാഹ്വാനം കേട്ട് പണിക്കായി പുറപ്പെട്ട ഒരു കൂട്ടം ആളുകളെയും അവരുടെ നേതാവിനെയും പറ്റി നമുക്ക് ഒന്ന് ചിന്തിക്കാം. അറൈസ് ആൻഡ് ബിൽഡ്. വീഴ്ചകൾ സ്വാഭാവികമാണ്, എന്നാൽ വീണിടത്ത് കിടക്കാതെ ശക്തി സംഭരിച്ച് എഴുന്നേറ്റ് മുന്നോട്ട് പോകുന്നവനാണ് യഥാർത്ഥ ദൈവ പൈതൽ. എഴുന്നേൽക്കാൻ കഴിവില്ലാത്ത ആളെ എഴുന്നേൽപ്പിക്കുവാൻ, പ്രശ്നത്തിലായവരെ പ്രശ്നത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കുവാനും സംരക്ഷണം നൽകുവാനും ദൈവവിളി ലഭിച്ച ഒരാൾ ആവശ്യമാണ്. ഏലി പുരോഹിതനോട് ഒപ്പം പാർത്ത ശമുവൽ ബാലന് ദൈവവിളി ഉണ്ടായത് ദൈവശബ്ദം കേട്ട് പണിയേണ്ടതിനെ പണിയുവാൻ എഴുന്നേൽക്കാത്ത ഏലി പുരോഹിതനുള്ള ദൈവിക ന്യായവിധി അറിയിപ്പാനായിരുന്നു. ദൈവശബ്ദം കേട്ട് എഴുന്നേറ്റ് പണിയുവാൻ ഈ പുതുവർഷം നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ നെഹമ്യാവിനെ പോലെ എഴുന്നേൽക്കുവാൻ തയ്യാറാക്കുക. ഒരു നല്ല നേതാവ് ആരെന്നുള്ളതിന് ഒരേ ഒരു വ്യക്തി മാത്രമേ നമുക്ക് മാതൃകയായിട്ടുള്ളൂ. അത് നമ്മുടെ കർത്താവാണ്. മനുഷ്യൻ അവന്റെ വിളി കേട്ട് ഇറങ്ങുമ്പോൾ പ്രവർത്തിപ്പാൻ അഥവാ പണിയുവാൻ ശക്തി തന്ന് കൂടെ നിൽക്കുന്ന, ആശ്രയിപ്പാൻ യോഗ്യനായ ഒരു നല്ല നേതാവാണ് യേശു കർത്താവ്. ഈ നേതാവിന്റെ ചില ഗുണങ്ങൾ വചനത്തെ ആസ്പദമാക്കി നമുക്കൊന്ന് ചിന്തിക്കാം. ആദ്യമായി, ഒന്നാമതായി, യേശു എപ്പോഴും പിതാവാം ദൈവത്തിന് കീഴടങ്ങി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതിന്റെ തെളിവാണ് സ്വർഗത്തിൽ നിന്ന് കേട്ട ആ ശബ്ദം. മർക്കോസ് 1:11, നീ എന്റെ പ്രിയ പുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി. നീ എന്റെ പ്രിയ പുത്രൻ. പാപികളായ നാം നശിച്ചു പോകാതിരിപ്പാൻ സ്വപുത്രനെ കാൽവറിയിൽ യാഗമാക്കുവാനായി ഭൂമിയിലേക്ക് അയച്ച സ്വർഗീയ പിതാവും പിതാവിന് കീഴ്പ്പെട്ട മകനും ഈ പ്രസ്താവനയുടെ തെളിവാണ്. അപ്പോഴും പിതാവിന്റെ ഇഷ്ടം നോക്കുന്ന ഒരു മകനെ അന്നും ഇന്നും എന്നും ഒരു നല്ല നേതാവാകുവാൻ കഴിയുള്ളൂ. ഒരിക്കൽ കൂടി, പിതാവിന്റെ ഇഷ്ടം നോക്കുന്ന മകന് മാത്രമേ അന്നും ഇന്നും എന്നും ഒരു നല്ല നേതാവാകുവാൻ കഴിയുകയുള്ളൂ. എന്താണ് യേശു പിതാവിന്റെ ഇഷ്ടം നോക്കിയത്? നീ എന്റെ പ്രിയ പുത്രൻ എന്ന് പറഞ്ഞ പിതാവിന് ഇഷ്ടം വരുന്ന മകനായി യേശു എങ്ങനെ ജീവിച്ചു എന്ന് മത്തായി 26:39 നമുക്ക് കാണാം. ക്രൂശീകരണത്തിന്റെ സമയത്ത് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്ന വാക്കുകൾ, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കേണമേ. ക്രൂശീകരണം തനിക്ക് സംഭവിക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞ കർത്താവ് ഗത്സമനയിൽ പ്രാർത്ഥിക്കുമ്പോൾ പിതാവിനോട് പ്രാർത്ഥിക്കുന്ന വാക്കാണ്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കേണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഒരു നല്ല നേതാവ് എപ്പോഴും തന്റെ മേലാവിനെ കീഴ്പ്പെട്ട് ജീവിക്കുന്നയാളായിരിക്കും. രണ്ടാമതായി, പരിശുദ്ധാത്മാവിനോട് അനുസരണം കാട്ടുന്ന നേതാവായിരുന്നു. പ്രാവ് പോലെ അവന്റെ മേൽ വന്ന ആത്മാവിനെ യേശു അനുസരിച്ചു എന്ന് മർക്കോസ് 1:12-13 വാക്യങ്ങൾ കാണാം. സ്വർഗത്തിൽ നിന്ന് ശബ്ദം കേട്ട ഉടൻ തന്നെ എന്ത് സംഭവിച്ചു എന്ന് 12-13 വാക്യത്തിൽ പറയുന്നുണ്ട്. അനന്തരം ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് പോകുവാൻ നിർബന്ധിച്ചു. അവിടെ അവൻ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു. 40 ദിവസം മരുഭൂമിയിൽ കാട്ടുമൃഗങ്ങളോട് കൂടെയായിരുന്നു. ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു പോന്നു. ആത്മാവ് നിർബന്ധിച്ചതനുസരിച്ച് മരുഭൂമിയിലേക്ക് പോയ യേശുവിനെ നമുക്ക് അവിടെ കാണാം. 3. നല്ല കാഴ്ചപ്പാടും ലാളിത്യവും സത്യസന്ധതയുമുള്ള ഒരു നേതാവായിരുന്നു യേശു. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം ഇതുമായി കടന്നു വന്ന സാത്താനെ നിർഭയം വചനത്താൽ കീഴ്പ്പെടുത്തി. സാത്താൻ കൊണ്ടുവന്ന 3 പരീക്ഷകൾ വിശുദ്ധമത്തായി എഴുതിയ സുവിശേഷം 4 1-11 വാക്യത്തിൽ സാത്താനെ തോൽപ്പിച്ചത് ദൈവവചനം ഉദ്ധരിച്ചു തന്നെയായിരുന്നു. തനിക്ക് വഴിയൊരുക്കുവാൻ വന്ന യോഹന്നാൻ സ്നാപകൻ തടവിലായപ്പോൾ സത്യസന്ധതയോടെ സ്വർഗരാജ്യത്തെ പറ്റി പറയുകയും അവിടേക്ക് എത്തുവാൻ എന്ത് ചെയ്യണമെന്ന് വ്യക്തമാക്കുകയും ചെയ്ത വിശ്വസ്തനായ ഒരു നേതാവാണ് യേശു. മർക്കോസ് 1:14-15 വാക്യങ്ങൾ കാണാം. യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞു. 4, നല്ല നയത്തോട് ഒരു കൂട്ടത്തെ തന്റെ സഹായത്തിനായി വിളിച്ച് രൂപപ്പെടുത്താൻ കഴിവുള്ളവനായിരുന്നു. ഒരു നേതാവിന്റെ കൂടെ വിശ്വസ്തരായ ഒരു കൂട്ടം ആളുകൾ വേണം. പരസ്പരം അറിയുന്ന, സഹായിക്കുന്ന ഒരു കൂട്ടം ഒരു നല്ല നേതാവിന്റെ കൂടെ ആവശ്യമാണ്. അതായിരുന്നു ആ 4. ആരെല്ലാമായിരുന്നു ആ 4? ശിമോൻ, അവന്റെ സഹോദരനായ അന്ത്രയോസ്, യാക്കോബ്, യാക്കോബിന്റെ സഹോദരൻ യോഹന്നാൻ, 4 പേരെ യേശു പ്രത്യേകം വിളിച്ചിട്ട് വേർതിരിച്ചിരുന്നു. തുടർന്നാണ് ബാക്കി 8 പേർ ആ കൂട്ടത്തിൽ ചേർന്നത്. ബന്ധങ്ങളെ പണിയുവാൻ കഴിവുള്ള ഈ നേതാവ് ഒന്നിച്ചു പ്രവർത്തിക്കുന്ന സഹോദരങ്ങളെ തന്നെയാണ് തന്നോടൊപ്പം ആക്കിയത്. മാത്രമല്ല, അവരെ ഒന്നിച്ച് നയിക്കുകയും ചെയ്തു. 2 സഹോദരങ്ങളെ സാധാരണഗതിയിൽ ചേർന്നാല് ഒന്നിച്ചു പോകത്തില്ല, എന്നാൽ ഇവരെ ഒന്നിച്ചു കൊണ്ടുപോകുവാൻ ഈ നല്ല നേതാവിന് കഴിഞ്ഞു. 5, ആവശ്യ സമയത്ത് അധികാരമുള്ളവനായി പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്ന ഒരു നല്ല നേതാവാണ് അദ്ദേഹം. തന്റെ കൂടെയുള്ളവരുടെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഒളിച്ചു പോകുന്നവനല്ല, തന്നെ കാണാമെന്നവരുടെ പ്രശ്നത്തിൽ മിണ്ടാതിരിക്കുന്നവനല്ല നല്ല നേതാവ്. നല്ല നേതാവ് തന്റെ അധികാരം ഉപയോഗിച്ച് അവരുടെ പ്രശ്നത്തെ പരിഹരിക്കുകയും അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നവനാണ്. ഒരു നല്ല നേതാവിന് മാത്രമേ മറ്റുള്ളവരെ സഹകരിപ്പിച്ച് അധികാരത്തോടെ ഇടിഞ്ഞ പലതും പണിയുവാനും കഴിയുകയുള്ളൂ. മർക്കോസ് എഴുതിയ സുവിശേഷത്തിന്റെ 1 23-25 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് നമുക്കത് കാണാവുന്നതാണ്. പള്ളിയിൽ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ നിലവിളിച്ചു, നസ്രായനായ യേശുവെ, ഞങ്ങൾക്ക് നിനക്കും തമ്മിൽ എന്ത്? ഞങ്ങളെ നശിപ്പിക്കുവാൻ വന്നുവോ? നീ ആരെന്ന് പറയുന്നു. ഞാൻ അറിയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ എന്ന് പറഞ്ഞു. യേശു അവനെ ശാസിച്ചു, മിണ്ടരുത്, അവനെ വിട്ടു പോ എന്ന് പറഞ്ഞു. അപ്പോൾ അശുദ്ധാത്മാവ് അവനെ ഇഴച്ച് ഉറക്ക നിലവിളിച്ച് അവനെ വിട്ടുപോയി. എല്ലാവരും ആശ്ചര്യപ്പെട്ടു. പ്രതികൂലത്തിന്റെ സമയത്ത് ഒരു മനുഷ്യനെ സ്വതന്ത്രനാക്കാൻ, പൈശാചിക ബന്ധനത്തിൽ നിന്ന് ഒരുത്തനെ സ്വതന്ത്രനാക്കുവാൻ ധൈര്യത്തോടെ പ്രവർത്തിച്ച യേശുവിനെ നമുക്ക് അവിടെ കാണാം. 6, മറ്റുള്ളവർക്ക് പ്രോത്സാഹനവും ശക്തിയും പകരുന്ന നല്ല നേതാവായിരുന്നു യേശു. തന്റെ കൂടെയുള്ളവർക്ക് കൊടുക്കുന്ന പ്രോത്സാഹനമാണ് ഏറ്റവും വലുത്. മർക്കോസ് 1:40 വാക്യത്തിൽ ഒരു കുഷ്ഠരോഗി അവന്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയുമെന്ന് അപേക്ഷിച്ചു. തുടർന്ന് യേശു മനസ്സലിഞ്ഞ് കൈനീട്ടി അവനെ തൊട്ടു, മനസ്സുണ്ട്, സൗഖ്യമാകാ എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം മാറി, അവന് ശുദ്ധി വന്നു. യേശു അവനോട് അമർച്ചയായി ശാസിച്ചു, നോക്കൂ, ആരോടും ഒന്നും പറയരുതെന്ന് പറഞ്ഞു. ധൈര്യത്തോടെ മറ്റുള്ളവർക്ക് പ്രോത്സാഹനവും ശക്തിയും പകരുന്ന ഒരു നല്ല നേതാവിനെ നമുക്കിവിടെ കാണാം. ആരോടും പറയരുത് എന്ന് പറഞ്ഞ് അമർച്ച ചെയ്തത് പ്രതികൂല സാഹചര്യങ്ങളായിരുന്നത് കൊണ്ടായിരുന്നു. എന്നാൽ എല്ലായിടത്തു നിന്നും ആളുകൾ അവന്റെ അടുക്കൽ വന്നുകൂടിയെന്ന് ആ അധ്യായത്തിന്റെ അവസാനം നമുക്ക് കാണാം. ഏഴാമതായി, ഒരു നല്ല നേതാവിന്റെ ഏറ്റവും നല്ല ഗുണമാണ് പ്രാർത്ഥന. അങ്ങനെ വീണ്ടും വരുമെന്ന് പറഞ്ഞു പോയ ഈ നേതാവിന്റെ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് സ്വർഗരാജ്യ കെട്ടുപണിക്കായി നമുക്കും പ്രാർത്ഥിക്കാം. അതിനിടിഞ്ഞു കിടക്കുന്ന ചില മതിലുകളെ പണിയുവാൻ, മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാൻ നഹമ്യാവിനെ പോലെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? യേശു എന്ന ആ നല്ല നേതാവിന്റെ ഗുണങ്ങൾ നഹമ്യാവിൽ എപ്രകാരം പ്രകടമായിരുന്നു എന്ന് നഹമ്യാവിന്റെ പുസ്തകത്തെ ആസ്പദമാക്കി ഒന്ന് താരതമ്യം ചെയ്ത് നോക്കാം. നമുക്ക് യേശുവായിട്ട് താരതമ്യം ചെയ്യാൻ ആരുമില്ല, എന്നാലും പണിയുവാൻ പുറപ്പെട്ട ഒരു മനുഷ്യനെ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഒന്നാമതായി, തകർന്ന ജീവിതത്തെ പറ്റി കേട്ട നഹമ്യാവ് അവരെ ഉദ്ധരിക്കുവാൻ തയ്യാറായി. നഹമ്യാവ് രാജാവിന്റെ കൊട്ടാരത്തിലെ പാനപാത്ര വാഹകനാണ്. അവന് സുഖകരമായ ജീവിതമാണ്. പക്ഷേ അവൻ ആഗ്രഹിച്ചത് തന്റെ കൂടെയുള്ളവരുടെ കഷ്ടതയിൽ അവരെ ഉദ്ധരിക്കാനായിരുന്നു. അപ്പോൾ മറ്റുള്ളവരുടെ പ്രയാസം കാണുമ്പോൾ അത് തന്റെ പ്രയാസമായി ഏറ്റെടുക്കാൻ കഴിവുള്ളവനാണ് ഒരു നല്ല നേതാവ്. രണ്ടാമതായി, നഹമ്യാവിനുള്ള ഗുണം, സ്വർഗീയ മേലധികാരിക്ക് കീഴ്പ്പെടുന്നവൻ ഭൗമിക മേലധികാരികളോടും അനുസരണമുള്ളവനായിരിക്കും. ദൈവത്തെ ബഹുമാനിക്കുന്ന ഒരു നല്ല നേതാവ് ഭൂമിയിലുള്ള നേതാവിനെയും അനുസരിച്ചിരിക്കും, അല്ലെങ്കിൽ തന്റെ മേലുദ്യോഗസ്ഥന്മാരോട് അനുസരണമുള്ളവനായിരിക്കും. അതിനൊരു ഉദാഹരണമായിരുന്നു നഹമ്യാവ്. കാരണം രാജാവിന്റെ അനുവാദത്തോടെയാണ് എറുസലേമിലേക്ക് പോയി അവിടെ ഇടിഞ്ഞതിനെ പണിയുവാൻ നഹമ്യാവ് ആഗ്രഹിച്ചത്. രാജാവിന്റെ അനുവാദം വാങ്ങിച്ച് പുറപ്പെടുവാൻ ആഗ്രഹിച്ച നേതാവ് ദൈവ നിയോഗം അനുസരിച്ചാണ്, പ്രാർത്ഥനയോടെയാണ് ഇടിവുകൾ പണിയാൻ അവൻ എഴുന്നേറ്റത്. ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് എഴുന്നേറ്റവൻ മടങ്ങിവ എപ്പോൾ വരുമെന്ന സമയവും രാജാവിനെ അറിയിച്ചിരുന്നു. നഹമ്യാവ് 2:4-6 വരെയുള്ള വാക്യങ്ങളിൽ താൻ എന്നും മടങ്ങി വരുമെന്നും തന്നെ അയക്കണമെന്നും തനിക്ക് വേണ്ടിയ കാര്യങ്ങളെല്ലാം ചെയ്തു തരണമേ എന്ന് രാജാവിനോട് പറഞ്ഞ് അനുവാദം വാങ്ങിക്കുന്നത് നഹമ്യാവ് 2:4-6 വരെയുള്ള വാക്യങ്ങളിൽ കാണാം. ദൈവത്തിന്റെ കൈ അനുകൂലമെന്നറിഞ്ഞ് സത്യസന്ധമായി എല്ലാ ലൗകിക സുഖവും ത്യജിച്ചിറങ്ങിയ നേതാവിന് ശത്രുക്കളുണ്ട്. മൂന്നാമതായി, നല്ല ഒരു നേതാവിന് ശത്രുക്കളുടെ എണ്ണം കൂടും. അവർ പരിഹസിക്കും, ഉപദ്രവിക്കും, പണി ചെയ്യാൻ സമ്മതിക്കാതെ ഉപദ്രവിക്കുമെന്ന് നഹമ്യാവിന്റെ പുസ്തകം 2:10 1:2 വാക്യങ്ങളും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വായിക്കുന്നത് നല്ലതായിരിക്കും. നഹമ്യാവിന്റെ പുസ്തകം 2:10 കോരേന്യനായ സൻബല്ലത്തും അമോന്യനായ ദാസൻ തോബിയാവും ഇത് കേട്ടപ്പോൾ ഇസ്രയേൽ മക്കൾക്ക് ഗുണം ചെയ്യുവാൻ ഒരാൾ വന്നത് അവർക്ക് ഏറ്റവും അനിഷ്ടമായി. നല്ലത് ചെയ്യാൻ പുറപ്പെട്ടാൽ അതിനെതിരായി നിൽക്കുന്നവരും കാണും. നാലാമതായി, പണി ചെയ്യേണ്ട സ്ഥലത്തെ പറ്റി സ്ഥലം മനസ്സിലാക്കി പണി തുടങ്ങുന്നവനാണ് നല്ല നേതാവ്. എങ്കിൽ മാത്രമേ അണികളോടെ പണിയേണ്ട ആവശ്യവും അതിന്റെ പ്രയോജനവും മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുള്ളൂ. നഹമ്യാവിന്റെ പുസ്തകം 2:12-17 വരെയുള്ള വാക്യങ്ങൾ, 4:14-15 വരെയുള്ള വാക്യങ്ങൾ ദയവായി നിങ്ങൾ ബൈബിളിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കണം. പണിയേണ്ട സ്ഥലം ആദ്യം നഹമ്യാവ് പോയി കണ്ട മനസ്സിലാക്കിയ ശേഷമാണ് തന്റെ അണികളെ ആ പണി ചെയ്യുന്ന സ്ഥലത്തേക്ക് ധൈര്യപ്പെടുത്തി കൊണ്ടുപോയത്. അഞ്ചാമതായി, പ്രതികൂലങ്ങളിൽ ഭയപ്പെടാതെ ദൈവത്തെ മുറുകെ പിടിച്ച നേതാവാണ്. തന്നെ മറ്റുള്ളവർ ഉപദ്രവിക്കും, നമുക്ക് ഒളിച്ചിരിക്കാം എന്ന് പറയുമ്പോഴും ഇല്ല, എന്നെ ഉപദ്രവിക്കാൻ ദൈവം ആരെയും അയച്ചിട്ടില്ല, ആരെയും അനുവദിച്ചിട്ടില്ല, ഞാൻ തിരിഞ്ഞോടുക എന്നൊരു കാര്യമേ നടക്കുകയില്ല എന്ന് പറഞ്ഞ് ധൈര്യത്തോടെ നിൽക്കാൻ കഴിഞ്ഞത് തന്നെ ഭൗമിക നേതാവിനെയും സ്വർഗീയ നേതാവിനെയും അവൻ ബലമായി വിശ്വസിച്ചത് കൊണ്ടാണ്. നെഹമ്യാവിന്റെ പുസ്തകം 5:7-13 വാക്യങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് അത് അറിയാവുന്നതാണ്. 6, ശത്രുവിനെ ഭയക്കാത്ത നേതാവിനെ മാത്രമേ ഇടിവുകൾ നികത്തുവാനും പണി പൂർത്തിയാക്കുവാനും കഴിയുള്ളൂ. ഭവനത്തിന് ഇടിവുകൾ വരാം, സഭയ്ക്ക് ഇടിവുകൾ വരാം, സമൂഹത്തിൽ ഇടിവുകൾ വരാം, ഭരണകൂടത്തിന് ഇടിവുകൾ വരാം. എന്നാൽ ഈ ഇടിവുകളൊക്കെ പണിയണമെങ്കിൽ ധൈര്യമുള്ള, ശത്രുവിനെ ഭയക്കാത്ത, പണി പൂർത്തിയാക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു നല്ല നേതാവിന് മാത്രമേ കഴിയൂ. മാതാപിതാക്കളെ, നിങ്ങളുടെ കുടുംബത്തിന് ഇടിവുകൾ ഉണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. പണിഞ്ഞാൽ മാത്രം പോരാ, ഓരോ മണിക്കൂറും നിങ്ങളുടെ കുടുംബത്തിന്റെ ഇടിവുകളെ മനസ്സിലാക്കിയിട്ട് ആ ഇടിവുകൾ പണിത് പൂർത്തിയാക്കുവാൻ, ശത്രു അകത്ത് കയറാതെ നോക്കുവാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. 7, തന്റെ സുഖമായ ജീവിതത്തെ മാറ്റിവെച്ചിട്ട് ശത്രു ചുട്ടുകളഞ്ഞതിനെ പണിയുവാൻ മനസ്സ് കാട്ടി അവൻ ഇറങ്ങി പുറപ്പെട്ടു. പുറപ്പെടും മുമ്പ് നെഹമ്യാവ് ദൈവത്തിനോട് പ്രാർത്ഥിച്ച വിധം നെഹമ്യാവിന്റെ പുസ്തകം 1:4-11 മനോഹരമായ ഒരു പ്രാർത്ഥനയാണ്. ദയവ് ചെയ്ത് ശ്രദ്ധയോടെ അതൊന്ന് വായിക്കുക. ആ മനോഹരമായ പ്രാർത്ഥനയോടുകൂടി ഇറങ്ങി പുറപ്പെട്ട ഒരു ദൈവദാസന് ഒരിക്കലും പണിയാൻ പ്രശ്നങ്ങൾ തടസ്സമാകുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, സഭയെ നയിക്കുന്ന ദൈവമക്കളെ, ദൈവദാസന്മാരെ, നിങ്ങൾ ധൈര്യത്തോടെ പണിയുക. ആരെ നോക്കണം? സ്വർഗത്തിലെ ദൈവത്തെ നോക്കണം. പണിയുന്നതിന് മുമ്പേ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥന നിങ്ങൾക്കൊരു കോട്ടയായിരിക്കും. തുടർന്നും ഓരോ പ്രതികൂലം വരുമ്പോഴും ഒരിക്കലും വിചാരിക്കരുത് പണിയാൻ ഇറങ്ങുന്ന നേതാവിന് എല്ലാം സുഖമാണെന്ന്. പണിയാൻ ഇറങ്ങുന്നവന് മാത്രമേ പ്രശ്നം ഉണ്ടാകത്തുള്ളൂ, പണിയാത്തവന് ഒരു പ്രശ്നവുമില്ല. പണിയാൻ ഇറങ്ങുന്നവന് പ്രശ്നമുണ്ടെങ്കിൽ ഓർത്തോണം, നിന്റെ ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന്. ഓരോ പ്രതികൂലത്തിലും ദൈവത്തിന്റെ ഇഷ്ടം ചോദിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക. നെഹമ്യാവ് 52 കൊണ്ടത് പൂർത്തിയാക്കി. ഇവൻ ഇത് പണിത് പൂർത്തിയാക്കുമോ, ഇവൻ പണിതത് താഴെ പോകത്തില്ലേ എന്നൊക്കെ ചിന്തിച്ച ശത്രുവിന്റെ മുമ്പിൽ വളരെ ഭംഗിയായി 52 കൊണ്ട് പണി പൂർത്തിയാക്കിയ ഒരു നല്ല നേതാവാണ് നെഹമ്യാവ്. പണിതത് ശേഷവും അതിനു മുൻപും ഒരു ലാഭേച്ഛയുമില്ലാതെ പ്രവർത്തിച്ച ദൈവം. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ചതിയുടെയും കൈക്കൂലിയുടെയും വഞ്ചനയുടെയും സ്വാർത്ഥതയുടെയും ലോകത്താ. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കൈക്കൂലി മുമ്പേ വാങ്ങിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ മുമ്പിൽ നെഹമ്യാവ് ഒരു നല്ല മാതൃകയാകട്ടെ. പ്രിയമുള്ളവരെ, നിങ്ങൾ പണിയാൻ ഇറങ്ങുമ്പോൾ നെഹമ്യാവിനെ പോലെ പണിയാൻ നിങ്ങൾക്കും കഴിയട്ടെ. ഈ പുതുവർഷം നല്ല മനോഭാവത്തോടെ ഇടിഞ്ഞതിനെയെല്ലാം പണിയുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. എഴുന്നേൽക്കുക, പണിയുക, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ദൈവമായ യഹോവയെ അന്വേഷിപ്പാൻ നിങ്ങളുടെ ഹൃദയവും മനസ്സും ഏൽപ്പിപ്പീനെന്നും അതിനായി എഴുന്നേൽക്കുക എന്നും ആഹ്വാനം നൽകിയ സ്വർഗീയ പിതാവേ, ഞങ്ങളെ ഏൽപ്പിച്ച കുടുംബം ക്രിസ്തുവിനോട് ചേർന്ന് പണിയുവാൻ, ഞങ്ങളായിരിക്കുന്ന സഭ ക്രിസ്തുവിന് വേണ്ടി പണിഞ്ഞെടുക്കുവാൻ, നീ വീണ്ടും വരുമെന്ന വാഗ്ദത്തം വിശ്വസിച്ച് നീ വരുമ്പോൾ നിന്റെ മുമ്പിൽ വെടിപ്പുള്ളവരായി നിൽപ്പാൻ, കർത്താവെ, പണിയേണ്ടതിനെ എല്ലാം പണിയുവാനുള്ള പ്രാപ്തി ഞങ്ങൾക്ക് തരണമേ. ശത്രുവിനെ ഭയപ്പെടാതെ യഹോവയുടെ കരം കൂടെ ഉണ്ടെന്നുള്ള ധൈര്യത്തോടെ പണിതതിനെ സംരക്ഷിപ്പാനും സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ബൈബിൾ സ്റ്റഡി .com/ഇന് വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്.